Fíjate, tú dijiste una cosa presidente,
Amén,
¿no? Y
aleluya.
le digo hasta en la pura tía y consagre con la tía, ¿no? A ella que chiquita me le digo,
aleluya.
Digo, si le vale a Natal, a no sé si un requiere, mire mi quien digo, digo, a la otra vez, digo, que tú digo, y quería, justo por la vez, digo, tía, a tu par, digo, en todo la vida, no, otra, toda. Mano, a ver, que hay que hacer, digo, que no, vería, puta, por la sola, மாணவ சரித்திரத்தில் ஏழு காலகட்டத்தில் கர்த்தாவின் ஒரு சிறிய கூட்டம் கோவிலுக்கு உண்டாயிருக்கு. நமக்கு தெய்வ சன்னிதானத்தில் சுபாப்தி விசுவாசத்தோடு கூட பிரத்தியாசியோடு கூட தைரியத்தோடு கூட தெய்வத்தை ஆராதிப்பான். தெய்வ காரியங்கள் கேட்கணும், ஓர காரியங்களும் வதனங்கள் கேட்க அன்னியும் பெறப்படுவார். தெய்வம் நமக்கு சகாயது. இந்த பகற்காரர் 23 சரீரத்தனம் வாய்த்து கொண்டு தெய்வத்திற்கு சரணப்பட்ட சம்சாரிக்கிறாய்க்கு தந்திருக்கணும். 23 சங்கீர்த்தனம் 1 முதலுள்ள வாக்கியங்கள், யெகோவா என்னை இடையனாகணும், எனக்கு மூட்டுண்டாகல, பச்சையாய புற்புறங்களில் அவர் எனக்கு இடத்தணும், சொத்தலையுள்ள வெள்ளத்தின் நிலையத்தேக்க என்னை நடத்தணும். 66 முறிகளுள்ள ஒரு கெட்டிடத்தோடு பைபிளினை உபமித்தால், பைபிளிலே சங்கீர்த்தனம் 66 மொழிகளுள்ள கெட்டிடத்தின் சங்கீத மொழியை, ஈ சங்கீர்த்தன புத்தகம் நீங்கள் துறக்கும்போ ஒரு சங்கீத கச்சேரியுடைய சித்திரம் நீங்கள் அழைப்பு வரும். பக்தன்மாராய காயகன்மார் தெய்வ சிநேகம் நுழையப்பட்ட துடிக்கின்ற நிறைவாய் தெய்வத்தை பாடி பிரகீர்த்திக்க அணி நிறந்திருக்கின்ற பக்தன்மார்களே ஒரு சங்கீத சரசான சங்கீர்த்தன புத்தகம். ഈ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിച്ച ഈ ബൈബിളിൽ ഏറ്റവും ഭക്തന്മാർക്ക് പ്രത്യാശ പദം കൊടുക്കുന്ന ഭാഗമാണ് സങ്കീർത്തന ഭാഗങ്ങൾ. വിശേഷിച്ചും 23 സങ്കീർത്തനവും യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായവും കൂടുതൽ പലരുടെയും വേദവത്തിൽ തേടി പിടിച്ചിരിക്കുന്നതാണ്. അതിന് കാരണം എപ്പോഴും എടുത്ത് വായിച്ച് ബലപ്പെടുന്ന വേദഭാഗങ്ങളാണ്. 23 സങ്കീർത്തനം തന്നെ ഭക്തന്മാരെ എപ്പോഴും ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് അവരെ എപ്പോഴും ഇത് വായിച്ച് ധ്യാനിച്ച് സിയോനിലേക്കുള്ള യാത്രയിൽ ആത്മീയ ബലം ഉൾക്കൊള്ളുന്നു. സങ്കീർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഈ 150 സങ്കീർത്തനങ്ങളും നമ്മൾ അങ്ങോട്ട് അപഗ്രഥിച്ചാൽ അതിന്റെ ആകത്തുകയിലാണ് എന്റെ പാറയായ ദൈവം. ഈ 150 സങ്കീർത്തനം എവിടെ കുഴിച്ചെന്നാലും ഭക്തൻ യുഗങ്ങളുടെ പാറയിൽ ജനിച്ചു. അപ്പോൾ സങ്കീർത്തനങ്ങളുടെ ആകത്തുക എന്റെ പാറയായ ദൈവം വാഴ്ത്തപ്പെടും. യുഗങ്ങൾ മാറായും എലീവും മാറി വരും, എങ്കിലും നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന പാറയ്ക്ക് മാറ്റമായി. സങ്കീർത്തനത്തിന്റെ കേന്ദ്ര വിഷയം എന്റെ പാറയായ ദൈവം. ഈ സങ്കീർത്തന പുസ്തകങ്ങൾക്ക് നമ്മൾ പഠിച്ച ഇതിനകത്ത് അനേക ഭക്തന്മാർ പാടാനായിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുക. ദാവീദും അവന്റെ സംഗീത ഉപകരണങ്ങളുമായിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് അവർ പാടാൻ തയ്യാറായത്. ദാവീദെ, നീ ഇങ്ങനെ വീണക്കമ്പികളുമായിട്ട് ഇത്ര സന്തോഷത്തോടും തിടുക്കത്തോടും കൂടെ പാടാൻ തയ്യാറായി വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാവീദ് ഇങ്ങനെ പറയും, തോളം മുതൽ പൊക്കമുള്ളവനും രാജാവാക്കാൻ മനുഷ്യന്റെ വീക്ഷണത്തിൽ സകല യോഗ്യതകളും തികഞ്ഞവനായ ശൗൽ. അവന്റെ ജീവിതത്തിൽ ഗുരുതരമായ തെറ്റുകൾ വന്നപ്പോൾ അവനെ ദൈവസന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തിട്ട് മനുഷ്യന്റെ മുൻഭാഗം ഒന്നുമില്ലാത്തവൻ കാടുകളിലും വനാന്തരങ്ങളിലൂടെ ആടുമാടുകളെ വേണ്ടുകൊണ്ടു നടന്ന എന്നെ ഹൃദയത്തിലെ മുഖവരയ്ക്ക് എടുത്ത് എന്റെ തലയിൽ അഭിഷേകതൈലം പറന്ന് എന്റെ കൈക്ക് പിടിച്ച് ഇസ്രായേലിനെ രാജാവാക്കി എന്നെ നിയമിച്ച ദൈവത്തിൽ ഞാൻ പഠിക്കുന്നു. അനർഹനായ എന്നെ, അയോഗ്യനായ എന്നെ, അഹങ്കാരത്തിൽ മുഖവരയ്ക്ക് എടുത്ത ദൈവം എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കി തീർത്തു. എന്റെ ശബ്ദം നിലയ്ക്കോളം എന്റെ അയോഗ്യതയും ബലഹീനതയും ഓർത്തു ഞാൻ പാടുന്നു. ദാവീദും കൂട്ടനും പാട്ട് നിർത്തിയാൽ ഞങ്ങൾ സംഗീത ജേസുകൊണ്ട് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞോണ്ട് വേറൊരു ഗ്രൂപ്പ് ഇതേ സംഗീത കച്ചേരിയുടെ ഒരു ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ആർക്കാർക്കും കൂട്ടരുവാ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പാടാൻ തയ്യാറായിരിക്കുന്നെന്ന് ചോദിച്ചാൽ ആർക്കാർക്കും കൂട്ടരും പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് ദുഷ്ടന്മാരുടെ ഈ ഭൂമിയിലെ കുട്ടിയും ഭക്തന്മാരുടെ ഈ ഭൂമിയിലെ വെള്ളവാട്ടുവാടും. ഇതിന്റെ കാരണം ഞങ്ങൾ ഇന്ത്യക്കിട്ട് തിരിയുന്നു. ദുഷ്ടന്മാർ കുട്ടിയുണ്ട് നാൾക്കുനാൾ അഭ്യർത്ഥിപ്പെടുന്നു, അവരുടെ മാംസം പിഴലിയേലോട്ടത്ത് വളർന്നു കിടക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ദേഹം ഉരുണ്ട് തഴിത്തിരിക്കുന്നു, അവരുടെ മസിൽസ് ഒക്കെ വളരെ ചക്രിയായിട്ട് പ്രവർത്തനത്തിൽ തുടരുന്നു, അവർക്ക് വേദനയൊട്ടുമില്ല. എന്നാൽ കുറ്റമില്ലാത്ത രക്തത്തിൽ എന്റെ കൈകളും ഹൃദയവും കഴുകിക്കൊണ്ട് ദൈവവചനപ്രകാരം അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ വ്യതിചലിക്കാതെ ജീവിക്കുന്ന എനിക്ക് ഉഷത്തുതോറും അറിയാം. ദുഷ്ടന്മാരുടെ ഈ ഭൂമിയിലെ അഭിവൃദ്ധിയും ഭക്തന്മാരുടെ ഈ ഭൂമിയിലെ വ്യതകളും ഇതെന്തുകൊണ്ട് ഇങ്ങനെ തുടരുന്നു? അതെനിക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നമായിരുന്നു. എന്നാൽ ഞാൻ ആ പ്രശ്നം കൊണ്ട് അയൽവക്കത്തോട് കയറിയില്ല. സകല പ്രശ്നങ്ങളുടെ പരിഹാരമായ ദൈവത്തിന്റെ പാദപീഠത്തോട് ആത്മീയമായ ദർശനത്താൽ എന്റെ അകങ്ങണ്ണുകൾ കത്തിക്കാറിയപ്പോൾ ഒരു സ്ത്രീയിലൂടെ എന്നോണം ദൈവത്തെ വെളിപ്പെടുത്തി ദുഷ്ടന്മാരുടെ പുഷ്ടി നിമിഷങ്ങൾക്കകം ഇവിടെ കെട്ടതങ്ങുന്നു. ഉഷസോറത്തിന്റെ കൈയുടെ അടിയേറ്റ ചീറിച്ചും അവശനായും തകർന്നും ബലം കുറഞ്ഞു നീങ്ങുന്നെങ്കിലും നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ആലോചനയാദിയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കിന്നത്തേക്ക് നീ എന്റെ മഹത്വത്തിലേക്ക് ചേർക്കും എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പാടാൻ തയ്യാറായി. ഹല്ലേലൂയ. ആർക്കാർക്കും കൂട്ടരും ഗണേശ്വരം നടത്തിയ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് മൂന്നാമത് വേറൊരു ഗ്രൂപ്പാണ് കോരസപുത്രന്മാർ. നിങ്ങൾ പാടാൻ തയ്യാറായി ഈ ഭക്തി സദസ്സിൽ വന്ന എന്നാണ് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ അപ്പനും കൂട്ടരും ഒക്കെ അഹരോന്യകർമ്മപ്രകാരം മുതൽ ഏവ്യാപൗരോഹിത്യത്തിനെതിരെ കാലെ നിങ്ങൾ കാര്യം പറയാൻ കേൾക്കുള്ളവരായിരുന്നു. പക്ഷെ നിങ്ങളാണ് പിള്ളന്നു. ഞങ്ങളുടെ അപ്പനും കൂട്ടരും ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്കൊരു അലർത്തിയോടും കൂട്ട നിലവിളിയോടും കൂടെ ഇറങ്ങിപ്പോയപ്പോ ഞങ്ങളുടെ അപ്പനാണെങ്കിലും തെറ്റിന് കൈപിടിച്ചാല് ഞങ്ങൾ സത്യത്തിനു വേണ്ടി നേരെ വിവരമുള്ളു. യഹോവയായ നിങ്ങളെ മാനവ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത നിലയിൽ ഒരു ഭയങ്കരമായ ന്യായവിധിയിൽ ഞങ്ങളുടെ അപ്പനും കൂട്ടരും ഭൂമിയുടെ അധോഭാഗത്തെ കളിപ്പോയപ്പോൾ ഞങ്ങളെ ആ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഞങ്ങളെ ശക്തം നിലയ്ക്കോളം രക്ഷയുടെ ദാരം ഞങ്ങൾ അങ്ങനെ നിരവധിയിലേറിയ കാരണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് പാടാൻ തയ്യാറായി പാടിക്കൊണ്ടിരിക്കുന്ന പാടിയ ഗാനങ്ങളാണ് സംഗീതം. ഇത് ലക്ഷോവിലക്ഷം ഭക്തന്മാർക്ക് ചുട്ടുപഴുത്തയും മണലാരണ്യത്തിലൂടെ നീങ്ങുമ്പോൾ ഇന്നും പ്രചോദനം പകരുന്നു, പ്രത്യാശ പകരുന്നു, ധൈര്യം പകർന്നുകൊണ്ടിരിക്കുന്നു. ഗാവീത പാടാൻ ആരംഭിച്ച ഒരു മനോഹരമായ ഗാനമാണ് വായിച്ചത്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഇവിടെ ദാവീദ് പാടാൻ തയ്യാറാകുന്നത് ഞാൻ ആരാണ് എന്ന് വെളിപ്പെടുത്താനല്ല, ഞാൻ ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ലോകത്തുള്ളതിലേക്ക് ആളുകളെ ഒന്നും മനസ്സിലാക്കിയാൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ അവർ താല്പര്യപ്പെടുമ്പോൾ ദാവീദ് വെളിപ്പെടുത്തുന്നത് ഞാൻ ആരോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. സ്വർഗം അവർ പാടിയത് ഞാൻ ഇസ്രായേലിന്റെ ഒരു രാജാവാണെന്ന് അല്ല, എനിക്ക് അധികാരത്തിന്റെ ചെങ്കോലുണ്ടെന്ന് ഞാൻ പാടിയില്ല, മനോഹരമായ സിംഹാസനമുണ്ടെന്ന് പാടിയില്ല, കണ്ണഞ്ചിക്കുന്ന കൊട്ടാരമുണ്ടെന്ന് പാടിയില്ല, എനിക്ക് സ്വാധീനതയുണ്ടെന്ന് പാടിയില്ല, എനിക്ക് ശേഷിയുണ്ടെന്ന് പാടിയില്ല, എന്റെ ഒറ്റ കൽപ്പനയ്ക്ക് ആയിരക്കണക്കിന് പ്രയാളികൾ മാറ്റിയെന്ന് പാടിയില്ല, ഞാൻ ഓരോ കൈകളെ ആറായി തുടരുന്നെന്ന് മാത്രം പറഞ്ഞു. ഈ മണ്ണിൽ നിങ്ങൾ ആരാണ് എന്നുള്ളതിനേക്കാൾ നിങ്ങൾ ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതിനാണ് പ്രസക്തി. യഹോവ എന്റെ ഇടയാകുന്നു. ഈ ഒരു വാക്യം തന്നെ എത്രയോ സമയങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ കഴിയും. അത് പാടിയതാണ് യഹോവ എന്റെ ഇടയാകുന്നു. യഹോവ എന്നുള്ള ഭാഗം ഇസ്രായേലിയർ അത്ര കൂടുതൽ ഉപയോഗിച്ചിരുന്നില്ല. തുകൽത്തുരലുകളിൽ നിന്ന് മറ്റ് തിരളുകളിലേക്ക് ദൈവവചനം പകർത്തുമ്പോൾ യഹോവ എന്ന പദം അധിക പ്രാവശ്യം പകർത്തിയെഴുതുകയോ ഉച്ചരിക്കുകയോ ചെയ്യാൻ ഭയപ്പെടുന്നു. കാരണം യഹോവ എന്ന പദം ഒരു യഹൂദൻ ഉൾക്കിടുകത്തോട് മാത്രമേ ഉപയോഗിക്കുന്നു. യഹോവ എന്ന് പറയണം തന്നെ സന്താനത്തിന്റെ വാഴ്ച വാഴ്ചയിൽ നിന്നും വിളിച്ച് ചെങ്കടലിൽ കൂടെ രാജപാത വെട്ടി തുറന്ന് തീക്കൽ പറയുന്ന വെള്ളം പുറപ്പെടുവിച്ച് ലിവ്യാഥാന്റെ തലകരെ തകർത്ത് ഇസ്രായേലിന്റെ കൂടാരങ്ങളിൽ കാണപ്പെട്ടില്ല പൊളിയിച്ച ആ മഹാദൈവത്തിന്റെ നാമമാണ് യഹോവ. ഉൾക്കിടിലത്തോടുകൂടെ അവരാ നാം ഉച്ചരിച്ചിരുന്നുള്ളൂ. ഭയപത്തിൽ നിന്നുള്ള നാം അറിയ അവർ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വേദപത്രത്തിൽ അവൻ നീ നിന്റെ എന്നുള്ള ആളത്വ സർവനാമങ്ങൾ കൂടുതൽ രേഖപ്പെടുത്താനായി തന്നിട്ടുള്ളത്. ദൈവപത്രന്മാരായ നമുക്കുണ്ടാകാവുന്ന ഒരു തകരാറ് അതിപരിശുദ്ധമായവയോടെ അപരിമിതമായി ഇടപെട്ടാൽ അത് സാധാരണ സംഗതിയായി ഫിലോസഫിയാണ്. നമ്മുടെ ആളുകൾക്ക് ദൈവവചനം ദൈവസന്നിധി പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ രക്തം ഇതിനോടൊക്കെ അതിപരിചയം വർദ്ധിക്കുന്തോറും നമ്മുടെ അകത്ത് ഭയഭക്തി കുറയാൻ സാധിക്കും. അതിപരിശുദ്ധമായവയോട് അപരിമിതമായി ഇടപെട്ടാൽ അത് സാധാരണ സംഗതിയായി. അതുകൊണ്ട് നമ്മുടെ അകത്ത് അപരണന ഉണ്ടാകാതെ ദൈവസന്നിധിയോടും ദൈവവചനത്തോടും ദൈവീക വിഷയത്തോടും കൂടുക നമ്മുടെ സമീപനം സൂക്ഷിക്കുന്നത്. യഹോവ എന്റെ ഇടയനാകുന്നു. ആ എന്റെ എന്ന പറവത്ര കച്ചിമത്തായിരിക്കുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവ ഞങ്ങളുടെ ഇടയനാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും വളരെയേറിയ ബന്ധമാണ് യഹോവ എന്റെ ഇടയനാകുന്നു. ഇവ ഈ മിച്ചത്ത് ഒരു അഞ്ച് പിള്ളേരിൽ നിന്ന് കളിക്കുകയാണല്ലോ. ഈ റോഡിൽ കൂടെ ഒരു വയസ്സി എന്ന മനുഷ്യൻ നടന്നു വരികയാണ്. മറ്റൊരു അപരിചിതനായ മനുഷ്യനും കടന്നു വരുന്നു. ആ അപരിചിതനായ മനുഷ്യൻ ഈ അപ്പൂപ്പനെ ചൂണ്ടിക്കൊണ്ട് ഈ പിള്ളേരോട് ചോദിക്കുക, ഇതാരാകും ഞങ്ങളെ? എല്ലാവരും കൂടിയാണെ പറയും, ഞങ്ങളെ അപ്പൻ, ഞങ്ങളെ അപ്പൻ, ഞങ്ങളെ അപ്പൻ. എന്നാൽ ഓരോ പത്തിനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചപ്പോൾ എന്റെ അപ്പൻ, എന്റെ അപ്പൻ, എന്റെ അപ്പൻ. ഈ ഞങ്ങളെ അപ്പൻ എന്നുള്ളതൊരു കൂട്ടവിളിയിൽ എന്റെ അപ്പൻ എന്നുള്ള ജനനത്താൽ വ്യക്തിപരമായുള്ള വ്യക്തിബന്ധത്തെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നാൽ അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്ന സാമൂഹ്യ ബന്ധമല്ല, അത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് എന്ന് വിളിക്കത്തക്കുന്നതിൽ വ്യക്തിത്വത്തിൽ ജനനത്തിൽ നിന്ന് ആരംഭിക്കുന്നുള്ളതാണ്. യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവ എന്റെ ഇടയൻ ആകുന്നു. യഹോവ എന്റെ ഇടയൻ ആയിരുന്നു എന്നല്ല, ഇന്നത്തെ തിരുവിശേഷത്തിൽ സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ ദൈവമേ നിനക്ക് വേണ്ടി ജീവിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങി. അത് നാളത്തെ ഒരാശയാണ്. ഇവിടെ ദാവീദ് പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ അയഞ്ഞ കാലചർമ്മപ്പെട്ട ഒരു തകർന്ന ബന്ധമല്ല ക്രിസ്ത്യാനിത്വം. അത് നാളെ നീണ്ടു കിടക്കുന്ന ഒരു വ്യാമോഹവുമല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്തുവിനോടുകൂടെ ഇടമുറിയാത്ത ഒരു ബന്ധത്തിൽ നീ തുടരുന്നെങ്കിൽ അതാണ് ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിത്വം കഴിഞ്ഞുപോയ ഒരയഞ്ഞ ബന്ധമാണ്. ക്രിസ്ത്യാനിത്വം നാളേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വ്യാമോഹമല്ല. ഇന്ന് ക്രിസ്തുവിനോട് ഇടമുറിയാത്ത ബന്ധത്തിൽ ഞാൻ തുടരുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു. ആ വാക്യം പച്ചയായ പുൽപ്പുറങ്ങളിൽ അമ്മ എന്നെ കിടത്തുന്നു, സ്വർത്തമേ വെള്ളത്തിലേക്ക് അവൻ ഇടകടത്തുന്നു. വളരെ നിങ്ങൾ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യ. പത്തിനായ പുൽപ്പുറങ്ങളിൽ അമ്മ എന്നെ കിടത്തുന്നു. 66 ക്രമീകരിക്കപ്പെട്ട ഉൽമേളുകൾ ഊട്ടി കേട്ടതാണ് ബൈബിൾ. ഈ ലോകമാകുന്ന സാത്താന്റെ കുരുതിക്കളത്തിൽ കുരുതി കഴിക്കാൻ കുറ്റിയോട് ചേർത്ത് കുരുക്കിയിട്ടിരുന്ന കുരുതിയാടുകളായ നമ്മെ ഈ താഴലോകത്തിലേക്ക് മനുഷ്യവേഷത്തിൽ ദൈവം ഇറങ്ങി വന്നു. ഈ ഭൂഗോളത്തിൽ എവിടെ നഷ്ടപ്പെട്ട ആളുകളുണ്ടോ അവരെല്ലാം കാണാൻ ഈ ഭൂഗോളത്തിന് മുകളിൽ ഒരു കുരിശിന്മേലെ രക്തം പകർന്നു. അവരുടെ നീട്ടപ്പെട്ട കൈകളായിരുന്നു പാതാളത്തിന്റെ ആളുകളായിരുന്നു നമ്മെ വീണ്ടെടുത്ത് അവന്റെ കൈക്കലി ആളുകളായിരുന്നു. അങ്ങനെ ഓരോ കൈക്കൽ വന്ന ആളുകൾക്ക് പച്ചയായ കുത്തുടങ്ങൾ ദൈവമാണ്. ഇന്നത്തെ മതങ്ങളെ കുറിച്ച് എല്ലാം തന്നെ നമ്മളെ പഠിച്ചാൽ ഈ ആഴ്ച മേഞ്ഞെടുത്ത് തന്നെയാ അടുത്ത ആഴ്ച മേഞ്ഞു, അടുത്ത ആഴ്ച മേഞ്ഞെടുത്ത് തന്നെയാ പിന്നെ ചെല്ലുമ്പോഴും മേഞ്ഞു. ഞങ്ങൾ യാക്കോബായി ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. അതിന് വളരെ വീര്യം കൂടിയ ആൾക്കാർ. എന്റെ അമ്മ വീട്ടുകാർ പുതുപ്പള്ളി പള്ളിക്കാർ, ഞങ്ങൾ കാരിക്കാമത്തെ പള്ളിക്കാർ. അപ്പോൾ സാമുദായിക നിലയിലൊക്കെ ചിന്തിച്ചാൽ ഈ ആഴ്ച വായിച്ച വേദഭാഗങ്ങൾ തന്നെയാ അടുത്ത ആഴ്ച വായിച്ചത്, ഈ ആഴ്ച പാടിയതായ ഭാഗങ്ങൾ തന്നെയാ മിക്കവാറും പാടും. അപ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ ഉടലെടുത്ത മതങ്ങളിലും സമുദായങ്ങളിലും ഉള്ള ആളുകൾ എന്നും മേയുന്നത് ഒരേ പുൽപ്പുറത്തായോട് ഈ പുൽപ്പുറമല്ല മേഞ്ഞു മേഞ്ഞ് കുറ്റിയാകുകയും അതിലെ ആളുകളുടെ പല്ല് തേയുകയും ചെയ്യുമ്പോൾ കഥാപായത്തിന്റെ കൈക്കലേ കുറച്ച് ആളുകൾ അതെല്ലാം എഴുതി വെച്ചവർക്ക് തന്നെയാ മേയുന്നത്. അതെല്ലാം എന്നും കുന്നു ഒന്ന് തന്നെയായി കേട്ടു. എന്നാൽ കൈക്കലി ആളുകൾക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ക്രമീകരിക്കപ്പെട്ടതും തുടർന്നു ചില ആളുകൾ ഈ പ്രയം ചെയ്തിട്ടാണ് ആളുകൾക്ക് വീട്ടി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തോടുകൂടെ മാനുഷികമായ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളൊക്കെ തളിക്കായി ആളുകൾ കൊടുക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൈക്കൽ വന്ന ആളുകൾ പച്ചയായ പുൽപ്പുറങ്ങളിൽ മേയുന്നു. 23 സങ്കീർത്തനം 23 ഉപദേശമായി പ്രസംഗിച്ചാൽ 23 മേലും ഈ ബൈബിളിന് മാത്രമേ ഏത് കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് ആവർത്തിച്ച് സംസാരിക്കുമ്പോഴും പുതിയ ആശയങ്ങൾ പോരാട്ടില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അമിത കൃത്യപ്പുകാർ, ഭൗതികവാദികൾ, നിരൂപകന്മാർ, വിമർശകന്മാർ, മോഡലിസ്റ്റുകാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ പച്ചയായ പുൽപ്പുറത്തെ വിരൂപമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബൈബിളിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ബൈബിളിനെ അവർക്കനുസരിച്ചതായ സത്യങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നീങ്ങുവാൻ ഇന്നത്തെ വേദശാസ്ത്ര പണ്ഡിതന്മാർ ശ്രമിക്കുക. അവർ പച്ചയായ പുൽപ്പുറങ്ങളെ മാരകമായ വിഷങ്ങൾ തളിച്ചാണ് ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ദേവാലയത്തിൽ ഒരു പുരോഹിതം പ്രസംഗിച്ചു, ഇസ്രായേൽ കടന്നുപോയ ഭാഗത്ത് നിലയില്ലാത്ത വെള്ളമൊന്നുമില്ലായോ, മുട്ടോളം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പള്ളി വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയമ്മ അത് കേട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് അവിടെ നിലയില്ലാത്ത വെള്ളമായിരുന്ന, എന്നാലിപ്പം അവിടെ മുട്ടോളം വെള്ളമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞാൻ വിചാരിച്ചത് വരുന്നതാണ് പറയാൻ കൂട്ടതെ മുട്ടോളം വെള്ളത്തിൽ മുക്കിക്കൊന്നു. അപ്പൊ ദൈവവചനത്തിലുള്ള അത്ഭുതങ്ങളെ തലത്താഴ്ത്തി പഠിപ്പിച്ചാൽ അത്ഭുതത്തിൽ നിന്ന് അത് അത്യത്ഭുതത്തിലേക്ക് വളരും. വേറൊരിക്കലും അമിതരത്തിൽക്കാരൻ ന്യൂട്ടോൺ അല്ലെങ്കിൽ ലിബറൽ തിയോറി അതൊക്കെ പറഞ്ഞു മരുഭൂമിയിലെ മണ്ണ എന്നൊക്കെ പറഞ്ഞ മണ്ണ ഒന്നും അല്ല. ഏറെ കൊടുത്ത ചെടികളുടെ കറ ഒറ്റ പട്ടികൾ പൊത്തുമ്പോൾ അത് അവിടെ ഉറഞ്ഞു വീണ് കിടക്കുന്ന കറകളാണ് മണ്ണ അല്ലാതെ സ്വർഗത്തിൽ നിന്ന് വന്നതൊന്നുമല്ല. അവിടെ ദൈവാസന കേട്ടേക്ക് വന്നു നിങ്ങൾ അനേക ചെടികളുടെയൊക്കെ കറയും പെറുക്കിട്ട് നിന്ന് കറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ മഞ്ഞ തിന്നോണ്ട് നടന്നു. ലോകത്ത് അനേക സമൂഹങ്ങൾ വേദപുസ്തകത്തെ തിരുത്തിയുള്ളവർ തിരുവചനത്തിന് ഓട്ടം വരുത്തുവാൻ ബൈബിളിന്റെ മുഖത്ത് കരി കേൾക്കുവാൻ ബൈബിളിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുവാൻ ബൈബിളിനെതിരെ ചുണ്ടും നഖവും ഉപയോഗിച്ച് പോരാടുവാൻ ശ്രമിക്കുമ്പോൾ ആയിരമായിരം ചുറ്റികകളെ തകർത്ത് അടകളായി ബൈബിൾ ഇതിനെതിരെ പോരാടിയിട്ടുള്ള എല്ലാവരുടെയും ചുണ്ട് തളങ്ങിയിട്ടുണ്ട് നഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ ഇന്നും നിലനിൽക്കുന്നു. പറ്റയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ആളെ നടത്തുന്നു. ഈ ആളുകളെ കുറിച്ച് ശരിയായ പഠനമുള്ള ഒരു ഇളയനും ഉത്തൊഴുക്കുള്ളതോ ഇളകുന്നതായ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ഒരൊറ്റ വെളിവുള്ള ഇളയനും ആളുകളെ ഒഴുക്കുള്ളടത്ത് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുവരാം. കാരണം ഇതിന്റെ ഈ മൂക്ക് നിർമ്മിച്ചിരിക്കുന്ന അങ്ങനെ ഇളക്കമുള്ള വെള്ളം കുടിക്കാൻ ആരും കാര്യമല്ല. ഇതിന്റെ മൂക്കിക്ക് പരിചയസമ്പന്നനായ ദാവീദ് പറയുന്നു എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തെ നടത്തും. നിങ്ങൾ ഈ വേദപുസ്തകം കാലങ്ങളിൽ വയ്ക്കൂ. ഉൽപ്പത്തി മുതൽ വെളിപ്പാടിലെ ദൈവനഗരം വരെയും ഒരു നദി കിരികിലാരവും ഉഴുത്തിക്കൊണ്ട് ഒഴുക്കുന്നു. വേദപുസ്തകം തന്നെ ഒരു നദിയോടുകൂടി ആരംഭിച്ച് ഒരു നദിയോടുകൂടെ ഉപസംഹരിക്കുന്നു. ഈ ഇളക്കമുള്ള നാട്ടിൽ ഇളക്കപ്പെരുത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ ഇളക്കമില്ലാത്തവരായി തുടരണമെങ്കിൽ ഇളക്കമില്ലാത്ത ജീവജല പ്രവാഹങ്ങളുടെ അങ്ങനെ ഇളക്കമുള്ള ഈ നാട്ടിൽ ഇളക്കപ്പെരുത്തങ്ങൾ വർദ്ധിക്കും. ഇളവത്തിരി ഇളക്കമില്ലാത്ത ദൈവരായി നീ തുടരണമെങ്കിൽ ഇളക്കമില്ലാത്ത പരിശുദ്ധാത്മ ശക്തിയുടെ നിറവുകളാൽ ഇവിടെ ഇളക്കമില്ലാതെ തുടരാൻ കഴിയും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നീ എന്നെ നടത്തുന്നു. അടുത്ത വാക്യം വായിക്കാം.
എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു.
എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഈ ലോകം ലോകജനതയെ സംഭവങ്ങളാൽ തണുപ്പിക്കുക ചൂടുപിടിപ്പിക്കുക. ലോകം ലോകജനതയെ ചൂടുപിടിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കൈക്കലെ ആടുകളെ കർത്താവ് തണുപ്പിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇന്ന് ജോലി തിങ്കളാഴ്ച രാവിലെ എഴുന്നേക്കുമ്പോൾ എന്റെ കഴിയുമ്പോൾ ഈ ഒരാഴ്ച എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ചിന്തിച്ചാൽ താഴേക്കൊരു പോകത്തിൽ വരുന്നവർക്ക് പലപ്പോഴും ഈ ലോകം നമ്മുടെ പ്രാണനെ ചൂടുപിടിപ്പിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന നൂറുനൂറ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് തലത്തോറും ഹൃദയവും ചൂടുപിടിച്ചിട്ട് ഉറക്കം പോലും ഇല്ലാതെ കിഴക്കയിൽ ഉരുണ്ടിട്ടുള്ള അവസരങ്ങളില്ല ജീവിതത്തിൽ. എന്നാൽ നമ്മുടെ തലത്തോറും ഹൃദയവും പ്രശ്നങ്ങൾ കൊണ്ട് ചൂടുപിടിപ്പിച്ച് പൊട്ടിത്തെറിക്കുക എന്ന് തോന്നുമ്പോൾ അവന്റെ ആണിപ്പെടുന്ന കൈ തോട്ട് തണുപ്പിച്ചതോടെ എന്റെ പ്രാണനെ ലോകമേ നീ ചൂടുപിടിപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളേക്ക് പൊട്ടിത്തെറിക്കുക എന്ന് തോന്നുന്ന സ്ഫോടനാത്മകമായ എത്രയോ സംഭവവികാസങ്ങൾ എന്റെ കഴിഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയെങ്കിലും ഓ ചുട്ടുനീടുന്ന എന്നെ തൊട്ട് തണുപ്പിച്ചിട്ടുള്ളതിന്റെ കരം എന്റെ അനുഭവത്തിൽ അറിഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ലോകമേ നീ എന്റെ പ്രാണയെ ചൂടുപിടിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കൈകൾ നമ്മളെ തൊട്ട് തണുപ്പിക്കുന്നു. എന്റെ പ്രാണനെ നീ തണുപ്പിക്കുന്നു.
തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു.
തിരുനാമ നിമിത്തം നീ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഈ ലോകത്തിന്റെ വഴികളെല്ലാം വളഞ്ഞ വഴികൾ. ഈ വളഞ്ഞ വഴികളിലൂടെ ലോകവിശ്വം മുന്നോട്ട് പോകുമ്പോൾ നീതീകരിക്കപ്പെട്ട നമുക്ക് ഒരു നീതിയുടെ പാത നിത്യതയോട് ദൈവം തോന്നി നമ്മെ ആ നീതിയുടെ പാതകളിൽ നടത്തുന്നു.
കൂരിനു താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല.
താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മലയാളം തർജ്ജിമ പഴയ തർജ്ജിമയിൽ ഇങ്ങനെയുള്ളത് മരണങ്ങൾ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ വാക്യം 83 പൂർണ്ണങ്ങളിൽ അല്ല, നിങ്ങൾ ഈ യുഗത്തിന്റെ പ്രയാസത്തിൽ നിങ്ങൾ വീട്ടിലെത്തോളം ദൈവത്തിന്റെ വസ്ത്രമായി നൽകിയിരുന്നു. മരണനിഴലിൻ താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും ഒരനർത്ഥവും ഭയപ്പെടില്ല. പരത്തിൻ നാട്ടിൽ മരണനിഴലിൻ താഴ്വര എന്ന പേരിലെ താഴ്വരയുടെ ശക്തിയായ ഒരു വിള്ളലാണ് അതിന്റെ അഴിച്ചത്തിൽ സൂര്യന്റെ കിരണങ്ങൾ പോലും പതിച്ചിട്ടില്ല. ഊരിയിട്ട് ആ മരണനിഴലിൻ താഴ്വരയിലൂടെ ആളുകളെ കടത്തിവിടുമ്പോൾ ഇളയന്റെ ഒരു കാർ അപ്പുറത്തോട്ട് വെച്ച് ഒരു കാർ ഇപ്പുറത്തോട്ട് വെച്ച് ആളുകളെ തോലിലെടുത്ത് ഈ മരണനിഴലിൻ വിള്ളൽ കടത്തിവിടും. ഇന്ന് പകൽക്കാലം ദൈവോചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മരണനിഴലിന്താഴ്വര നിങ്ങൾ കടന്നുകൊണ്ടിരുന്നപ്പോൾ മുഖം ഭിത്തിയോട് തിരിച്ചു വെച്ചുകൊണ്ട് ഏങ്ങനെടുത്തുകൊണ്ട് ഈ രോഗത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഭയങ്കര ഘട്ടത്തിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഇനി ജീവനങ്ങൾ വിധിയെഴുതിയപ്പോഴും മരണനിഴലിന്താഴ്വരയെ അതിജീവിച്ച് ഉയർത്തെടുത്തിട്ട് ഏത്തു നിങ്ങളോട് കൂടെ ഉള്ളായിരുന്നുള്ള ഈ പകൽ ഈ
ഭയങ്ങളിൽ
മരണനിഴലിന്താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. മരണനിഴലിന്താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം അവിടെ ഇല്ല. കാറ്റും കോളും കൊടുങ്കാറ്റുകളും അടിച്ചുകൊണ്ടിരിക്കും. അടുത്ത പാദങ്ങൾ വെക്കങ്ങൾ എവിടെയാണെന്ന് നിശ്ചയമില്ലാതെ ഇടവുകയും പതവുകയും ചെയ്യുന്ന മരണനിഴലിന്റെ ഭയാനകമായ സാധ്യതയിലൂടെ ഒരുപക്ഷെ സർക്കാരിന്റെ വരവിന് താമസമെങ്കിൽ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. എങ്കിലും ഭയപ്പെടാതിരിക്കൂ. മരണനിഴലിന്നാഴ്വരയിലും സൂക്ഷിച്ചു നോക്കൂ. അവിടെയും ആനിപ്പഴിലേക്ക് വന്ന പാദങ്ങൾ നിന്റെ പാദങ്ങളെടുത്തു വെക്കുവാൻ
പഠിപ്പിക്കും.
മരണനിഴലിന്നാഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ ഒരു ജ്ഞാനത്വവും ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടെ കൂടുന്നു. മരണനിരന്താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം മരണനിരന്താഴ്വര വന്നാൽ ഒരൊറ്റ ദിവസം ഒഴിയില്ലാതെ പ്രസംഗമുട്ടുകളെയും ശരീരം ചൂടായി മഞ്ഞക്കിത്തമ്മ മഞ്ഞക്കിത്തമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒടുക്കോട്ട പ്രസംഗിക്കുമ്പം തലച്ചോറിന് ബാധിക്കുന്നുണ്ട്. ഞാൻ പൊങ്ങി പോകുന്നവരെ തോന്നാലും ഇങ്ങനെ മേശ മുറുക്ക പിടിച്ചുകൊണ്ട് പ്രസംഗം തുടങ്ങും. ഒടുവിൽ ഞാൻ കിടക്കയും വീണു. 3 ഒരേ കിടക്കുകയാണ്. മഞ്ഞക്കിട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സുഖറിന്റെ പ്രയാസപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലെന്റെ ശരീരം ഓടി മരണത്തോടേറ്റുവടുത്തപ്പോൾ ചാടി എഴുന്നേറ്റന്റെ ഡയറി എടുത്ത് കൈ വെച്ച് വാദിച്ചു. ഇതിൽ എഴുതിയിട്ടിരിക്കുന്നിടത്തെല്ലാം ചെല്ലാമെന്ന് വാക്ക് പറയുക. അവിടെ ഞാൻ ചെന്നിട്ട് എപ്പം വിളിച്ചാലും പിന്നെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഡയറിയിൽ പലത് വരി ഇപ്പോഴും ഞാൻ മരണനിഴലിന്ന കണക്കായിരുന്നു. എങ്കിലും മരണത്തെ വെല്ലുവിളിച്ച് ജയിച്ച് ഉയർത്തന്നെ കർത്താവ് എന്നോട് കൂടെ തുടരുകയായിരുന്നു. ഒരു ഉദാഹരണം എന്റെ മനസ്സിൽ വരുന്നു. അതായത് ഒരു വലിയ ചാവപ്പറമ്പ്, ആ ചാവപ്പറമ്പിൽ കൂടെ സ്വല്പം ഇരുത്തിയപ്പോ ഒരു കൊച്ചൻ ഇങ്ങനെ നടന്നു പോവുക. ഒരപ്പൂപ്പൻ അതിനെതിരെ എങ്ങനെ നടന്നു വരിക? ഒരു കൊച്ചൻ നമ്മുടെ ധൈര്യത്തോട് വലിയ നടന്നു പോകുന്നപ്പോ ഈ അപ്പൂപ്പൻ ചോദിച്ചു, എന്റെ മകനെ ഇത്ര ഇരുട്ടിയപ്പോ ഈ ചവപ്പറമ്പിൽ കൂടെ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോവാൻ എവിടെ കിട്ടിയതാ ധൈര്യം? അപ്പൊ അയാളുടെ ചിന്താഗതിയിൽ ദുരാത്മാക്കളല്ലായിരിക്കുന്ന ചവപ്പറമ്പിലാണ്. എത്രയോ മനുഷ്യരുടെ ഹൃദയങ്ങളും എത്രയോ ആരാധന കേന്ദ്രങ്ങളും താത്താനുള്ളപ്പം താത്താൻ ഈ കപ്പത്താലയിലൊക്കെ അവളെ അത് മനുഷ്യന്റെ കൂടുതല ഈ ചവപ്പറമ്പിലൊക്കെയാ ദുരാത്മാക്കൾ അല്ല മനുഷ്യരുടെ എത്രയോ അവര് കിടക്കുന്നു, എത്രയോ ആരാധന കേന്ദ്രങ്ങൾ കിടക്കുന്നു, എത്രയോ വീടുകൾ അവരുടെ സ്വയംഭരണത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്നു. പിന്നെ അവരിങ്ങനെ എറിയണം യാർക്കും. അതെ ആ കൊച്ചൻ പറഞ്ഞു, ഈ ശവപ്പറമ്പിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ സ്വീകരിക്കാൻ എന്റെ അപ്പൻ വീട്ടിൽ നിന്ന് നിൽക്കാൻ തിളങ്ങി വന്ന് നിൽക്കുന്നു. ഈ ശവപ്പറമ്പിന്റെ നേരെ അപ്പുറത്ത് എന്റെ വീട് കത്താവേശിക്കത്തുവിന്റെ രക്തത്താൻ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യ ഈ ലോകമാകുന്ന വലിയ ശവപ്പറമ്പിന്റെ നേരെ മുകൾ നിങ്ങളെ വീട. ആ കാഴ്ചപ്പാട് നിങ്ങളെ അകത്ത് വരാമെങ്കിൽ ഈ ഭൂവാളത്തിൽ നിങ്ങൾ എവിടവർക്കും മരിക്കത്തുന്ന അതിന്റെ നേരെ മുകൾ നിങ്ങളെ വീട. നേരിട്ട് മുകളിലോട്ട് പോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ സ്വദേശത്ത് വെച്ച് മരിച്ച എന്ന വിനേദത്ത് വെച്ച് മരിച്ചായ ചില ആളുകൾക്ക് പിന്നെ സ്വദേശത്ത് വെച്ച് മരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം അത് മനുഷ്യന്റെ ഒരു വലുതോ പാലിയോട് മരണകാലത്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് തോട്ടം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്നുകൂടി വെച്ചു കണ്ണു തുറന്നുകൊണ്ട് എന്നാൽ എന്റെ ചിന്താഗതി ഞാനൊന്നും പ്രക്കറ്റില്ല. ഈ ഭൂഗോളത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈദ്യം എപ്പോഴും മരിച്ചാലും അവിടെ നേരെ മുകളിൽ അയാൾ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ട യാതൊരാവശ്യവും. ഇന്ന് ചില ആളുകളൊക്കെ പാടുപാടും എവിടെ പോയി ഞാൻ നിനക്ക് ജീവൻ വെക്കണം അതിന്റെ എത്രാവോ പറയുന്നത് ശരിയായ ഒരു ലോകം വന്നാലും മുഖം കാണോ എന്ത് പേടി പാടുകൾ എവിടെ പോയി നിനക്ക് ജീവൻ വെക്കണം തെറ്റാനുള്ള ഏതോ ഞാൻ കഴിഞ്ഞു വെക്കണം ശരിക്കൊരു ലോകം വന്നാൽ മുഖത്തെ കരുതുന്ന എന്റെ പ്രിയപ്പെട്ടവരെ കഥാകൃത്തു നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ കഴിയുമ്പോൾ മരണഭീതി നമ്മളെ മരണനിലയും താഴ്വരയിലൂടെ കർത്താവിന്റെ വരുന്നതാണെങ്കിൽ നമ്മൾ പലരും കടന്നു പോകുന്നു പറഞ്ഞു എങ്കിൽ മാറുകയും യേശുക്രിസ്തു നമ്മളോട് കൂടെ തുടരും. ലണ്ടനിലെ ഒരു ലാവക്കാരണ ആയിരക്കണക്കിന് കലകളെ നിരത്തി പണിതിട്ടിരിക്കുക പറഞ്ഞതായ പോലെയൊക്കെ ഉള്ളതുകൊണ്ട് പൊത്തുപണികളും കലാഭംഗികളും പെയിന്റുകളും എല്ലാം ഉള്ളത് എന്നാൽ അതിന്റെ ഫോണിൽ ഒരു ദരിദ്രന്റെ പരിവരിപ്പന്നത ഒരു കൊത്തുപണിയും ഇല്ല, ഒരു ചിത്രവും അവിടെ ഇല്ല, അവിടെ പെയിന്റ് ഇല്ല, ഒറ്റ വാക്ക് എഴുതിയിട്ടില്ല. എന്റെ പാപം മോചിച്ചിരിക്കുന്നു. ആ ധൈര്യത്തിലാണ് അവർ കടന്നുപോയത്. തോട്ടം അവിടെയാണ് ധൈര്യമുള്ളത്. എന്റെ പാപം മോചിച്ചിരിക്കുന്ന ഉറപ്പൊരാളുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തവരുടെ കൈകളെയാളാണെങ്കിൽ ഈ ഭൂമുഖത്ത് എവിടെയാണെന്ന് മാറ്റപ്പെടാനും നേരിട്ട് ആ ധൈര്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രത്യാശയുണ്ട് നല്ല ആത്മാർ പറഞ്ഞു പാടണം ഈ പാട് കൊയ്യൂ
Yeah.
മരണഭീതിയില്ലാത്ത പുനരുദ്ധാനത്തിന്റെ ഈടേറിയ പ്രത്യാശ അകത്ത് പകരാൻ കഴിയുന്ന ഒരു മാർഗമേ ലോകം കണ്ടിട്ടുള്ളൂ. അതേ ക്രിസ്തുവിന്റെ മാർഗം.
നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ പരസ്യനാട്ടിലെ ഇളയന്മാരെ വാഴയുണ്ട് കോലുമുണ്ട്. ഈ വാഴ എന്താണെന്ന് ചോദിച്ചാൽ പാറ വെട്ടിപ്പോകുന്ന ആളുകളെ അടിക്കാൻ. കോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പറ്റന്നാട് കഴിഞ്ഞാണ് ഒരാൾക്ക് ഞാൻ വളഞ്ഞിട്ട് നീളം കൂടിയ കോൽ. അത് ശത്രുക്കളെ നാടിനെ രക്ഷിക്കാനും ചില തീറ്റിലൊക്കെ ഇങ്ങനെ പിടിച്ച് ചാഴിച്ചു കൊടുക്കാനും. അവൾ കഥാവായി ഏറ്റെടുത്തുകൊണ്ട് കഴിയും രക്ഷയുണ്ട് തിരിച്ചു പാത്രം വെച്ചിപ്പോകുന്ന ആളുകളെ പരസ്യനാട്ടിലെ ചില ഇളയന്മാർ അരിശം വന്നാൽ എറിഞ്ഞ് കാർ ഓടിക്കാറ്. ഒരാളുടെ കാല് ഒരു ഇളയൻ എറിഞ്ഞ് ഓടിച്ചു പോയാൽ പിന്നെ ആള് ആ ഇളയന്റെ തോളയാ. കാരണം പിന്നെ നടക്കാൻ നോക്കുകയാണ്. അങ്ങനെ ആ തോളൻ കാലറിഞ്ഞു ഓടിച്ച് ആളിനെ എടുത്ത് ആ ഇളയന്റെ കൂടാരത്തിലോട്ട് കൊണ്ടു കൂട്ടത്തിൽ വിടാമെന്ന് നോക്കിയാല് ഇനി ചട്ടി ചട്ടി നടക്കണം. ആ ഇളയന്റെ കൂടാരത്തിലോട്ട് കൊണ്ടുപോയി ആ ഇളയനോട് ഏറ്റവും അടുത്ത് ഈ ആളിനെ ആക്കി ഈ ഇളയന്റെ കൈകൊണ്ട് തന്നെയാ കാല് വെച്ചു കേട്ടി ആ കാലൊക്കെ തലോടി കൈത്തീറ്റിയൊക്കെ നേരിട്ട് ഇളയന്റെ കയ്യിൽ നിന്ന് കൊടുത്ത് ഇയാളിനെ ഒന്നുകൂടെ കഷ്ടതയിലും വേദനയിലും കൂടി അടിപ്പിച്ച് തലോടി സംരക്ഷിച്ച് ഈ കാല് പുറത്തു കഴിയുമ്പോ മറ്റേ ആളിനേക്കാളും ഈ കുരുത്തങ്കട്ട ആള് അഗ്നിദോഷം കഴിഞ്ഞ നല്ല ആള്. കാരണം അത് മറ്റെല്ലാ ആളിനേക്കാൾ ഇളയനോട് ഏറ്റവും അടുത്തില്ലാണ് ഇളയന്റെ കൈകളുടെ ആ സ്പർശനം കേൾക്കാനും കൈത്തീറ്റി വേണ്ടി തിന്നാനും കൂടെ താമസിക്കാനും അവേദനയുടെ ഘട്ടത്തിൽ ഒക്കെന്നുള്ളതായിരുന്നു. യഹോവ ഘട്ടങ്ങളിൽ ഏറ്റവും അടുത്തുള്ളതായിരുന്നു. പിന്നീട് എന്തായാലും കുഴപ്പം കാണിക്കുമോ പുള്ളിയാളും ഉറച്ച വരും വെച്ചാൽ ഏത് കൊണ്ടുവന്നോട്ടാ ഞാൻ അതിന്റെ ഒരു കുഴപ്പത്തിനും ഇല്ല. അതുകൊണ്ടാണ് ചില ആളുകളെ കത്താവ് അഗ്നിജോലിയിലൂടെ കർത്താവിന്റെ കയ്യിൽ രക്ഷയുണ്ട് ശിക്ഷയുണ്ട് മാർഗത്തിൽ പോകുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ തന്നെ അവന്റെ കൈ സംരക്ഷണയും വടിയും കോലുമുള്ള ഇടെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകുന്നു. നിങ്ങൾ പാഠം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്ന് ഏകോചന പ്രയോഗവും മറ്റൊന്ന് ബഹുവചന പ്രയോഗവും ദുഷ്ടന് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരൊറ്റ അനർത്ഥത്തിന് ഒരൊറ്റ അടിക്കും പോക്കാം. രണ്ടാമതൊരു അനർത്ഥം വരാൻ ആളുകളില്ല. എന്നാൽ ദീനിമാൻ അനർത്ഥങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവയെല്ലാരും നിന്ന് ദൈവനെ വിളിച്ചോണ്ടിരിക്കും. തന്നെയുള്ള വ്യത്യാസം നിന്റെ വഴിയും പോലും എന്നെ ആശ്രയിക്കും. ആൾക്കാരെ
എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു.
എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഈ പഴത്തെ നാട്ടിൽ ഊർത്തും ഊർത്തും മൂർത്തിയുള്ള ഒരുപാട് കല്ലുകളുണ്ട്. യാളിന്റെ ഈ കീഴ്ത്താടി പഞ്ചികയ്ക്ക് പോലും അത്ര മയോ. അപ്പോൾ ഈ ഊർത്തും ഊർത്തും മൂർത്തിയുള്ള കല്ലുകൾ ഉക്കിരൻ വിഷച്ചെടികൾ കടുത്താൽ അങ്ങനെ വിഷം കയറി പിഴഞ്ഞു മരിക്കുന്ന വിഷപ്പാമ്പുകൾ ഇതെല്ലാം ഈ ആടുകളുടെ ശത്രുക്കൾ. ഇപ്പൊ ഞാൻ ഈ ഭാഗത്തോട്ട് ആടുകളെ നയിക്കാൻ വരുന്നെങ്കിൽ ഒരു ദിവസം മുൻപേ ഞാൻ ഈ ഭാഗത്തോട്ട് വന്ന് ഈ ആടുകളുടെ മാളെല്ലാം കല്ല് വെച്ചടച്ച് കൂർത്തും മൂത്തും മൂർത്തിയുള്ള കല്ലുകളെല്ലാം തുറക്കിക്കളഞ്ഞ് വിഷച്ചെടികളെല്ലാം പറിച്ചൊക്കെ മാറ്റി വീടി ചൊരുക്കിയെത്തി എന്റെ ആടുകളെ കൊണ്ടു. അപ്പൊ ഈ ആളുകൾ ഇങ്ങനെ ഒന്ന് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെയൊക്കെ ഈ മാളത്തിലൊന്നും പറഞ്ഞ് മുടുകൊടുക്കുക. എന്നാൽ ഈ മാളത്തിലിരുന്ന് മുടുകൊടുക്കാനേ നോക്കൂ, ഒന്നും ചെയ്യാനില്ല. അതുപോലെ നല്ല ഗുണമൊക്കെ ഉള്ള ഇലകള് ഈ ആളുകൊണ്ട് ചവച്ചിയാവിന് നിന്നുമ്പോ ഈ ആളിന്റെ ശത്രുക്കളായ വിഷച്ചെടികൾ വാടിക്കിടക്കുക. എന്റെ ശത്രുക്കൾ കാണേ നീ എനിക്ക് വിരും വരുന്നു. നമ്മളിൽ പലർക്കും ചില അപകടങ്ങളും ചില രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നു. പരിഭാഷകളും ശത്രുക്കളുമായ അങ്ങനെ പറയാം. അയാളെ തീരാത്ത അവരെഴുതേണ്ടോന്നില്ല. അവരുടെ ഒറ്റ കിടന്നോട് ഉറങ്ങാൻ നേരം അവർക്കിപ്പോ ചുമയൊക്കെ പിടിച്ചിരിക്കുക. ഇനിയൊരു മനുഷ്യന് സ്വൈര്യം കാണും. ഏതാണ്ട് അവരെ വല്ലാത്തൊരു നിലയില മൂന്ന് ദിവസം കഴിയുമ്പോ നിങ്ങൾ അതിനേക്കാൾ ആരോഗ്യത്തിലും നിരക്കുന്നു. നമ്മുടെ തൊഴിൽ രംഗങ്ങളിലും നമ്മുടെ കുടുംബ രംഗങ്ങളിലും സമാജങ്ങളിലും എത്രയോ ശത്രുക്കൾ നയപരമായിട്ടും ബുദ്ധിപരമായിട്ടും ആസൂത്രണം ചെയ്തിട്ടുള്ള അനേക ഉരുക്കുകൾ ഉരുങ്ങിനാൽ പിടയുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ആ കുരുക്ക് മുഴുവൻ അഴിച്ച് ദൈവമേ എത്രയോ എന്റെ
അഭിഷേകം ചെയ്യുന്നു.
എന്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഈ ആളുകളെ ഈ ദുഷ്ടങ്ങൾ ക്ഷേമം ഘട്ടത്തിലുള്ളപ്പോ ആയത് ആ കവറിന്റെ മോഹം നോക്കാൻ ഇങ്ങനെ ഏതോ ക്ഷമിച്ചായിരുന്നു. അപ്പൊ ആ പ്രശ്നം കഴിഞ്ഞിട്ടോ ഈ അടിയന്തരാക്കന്മാരില്ലാത്ത വന്നത് ഇപ്പൊ എങ്ങനെയുണ്ടാക്കി ആ പ്രശ്നം രണ്ട് കണ്ണക്കൂട്ടിയായി ഇപ്പൊ ആരോട് പറയാത്തത് അയോധ്യയായിരിക്കുന്നവരുണ്ട്. യൂണിയനാണ് ഒരു അയോധ്യയാണ് യൂണിറ്റിയില് തമ്മിൽ തന്നെ മാറി വരെയും കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുണ്ടായ മുറിവിച്ചവരോട് എന്റെ തലേനി എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഇടേണ്ട അരയിൽ ഒരു കുഴമ്പുണ്ട് ഔഷധവൈദ്യം ഉള്ള അതിൽ ചന്ദ്രം കൊടിയും മുറിവും ഒക്കെ പറ്റി ആള് വീട്ടിൽ ഞാൻ നേരത്തേക്ക് അവളെല്ലാം തൂത്ത് വെട്ടി കെട്ടിയൊക്കെ ഉള്ളതാണ്. പലപ്പോഴും സഹോദരന്മാരിൽ നിന്ന് വെട്ടുമില്ലാരിൽ നിന്ന് സ്നേഹിതരിൽ നിന്ന് പല നിലകളിലുള്ള അകത്തെ മനുഷ്യന്റെ അകത്ത് വീഴുന്ന ഒടിവും ചറവും മുഴുവനും നീറ്റം എടുക്കുമ്പോൾ നമ്മളെ പലപ്പോഴും ഈ കുഴമ്പ എന്റെ തലേ നീ അഭിഷേകം ചെയ്യുന്നു. തുട്ടുനീറിന് അനുഭവങ്ങളിൽ വേദന തിന്നുകൊണ്ട് ഉൾമുറിവോടെ കൽപ്പം നമ്മൾ കഴിയുന്നു. അപ്പോഴൊക്കെ ആ തണുപ്പ് തൈലമാണ് നമ്മളെ തണുപ്പിച്ചു നിർത്തുന്നത്. എന്റെ തലയെ നീ എന്നോട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും കവിയുന്നു. ഒരുവിധത്തെ വാക്ക് നന്മയും കരുണയും എനിക്ക് ആയിഷ്കാലമുണ്ട് എന്നെ
ഒഴിവിക്കും.
ഈ പുൽപ്പുറങ്ങളിൽ അവന്റെ ആടുകളായി വേണ്ട നമ്മെ ഈ യുഗത്തിന്റെ ഭയം സമയം നമ്മുടെ വീട്ടിൽ കാണാം. ഇന്നേക്ക് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊച്ചുവിളിയും കൊച്ചുപട്ടുവിളിയും വിളിച്ച് കൊച്ചുപോലങ്ങൾ തട്ടുകളുടെ തട്ടൻ എനിക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഏത് ഫാഷനബിൾ കെട്ടിടവും ഒരു എഞ്ചിനീയറുടെ അകത്താണ് ആദ്യമുള്ളത്. എന്നാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന വീട് ഒരു എഞ്ചിനീയറുടെ അകത്തൊന്നുമല്ല. നിങ്ങളതിന്റെ മനോഹരം അനുസരിച്ചാൽ നൃത്തം ചെയ്യും. ഈ കാണുന്ന മനോഹരമായ സൗരീകത്തെ എന്ന് പറഞ്ഞ മക്കളെയും ഇത്ര മനോഹരമായി വീട്ടു വരുത്തിയെങ്കിൽ ഉറക്ക വാർത്താ ഉറവാക്കിയ ഈ നിർമ്മിത പ്രപഞ്ചത്തിലെ മയിലിന് ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ ഉയിരിന് ഇത്ര മനോഹരമായ നാഗമുണ്ടെങ്കിൽ ഇന്നേ 20 നൂറ്റാണ്ടുകളായി ഒരു വീട് നിന്നുകൊണ്ടിരിക്കുന്നു. ആ വീടിന്റെ പരമാവധിയൊക്കെ പണി ഇന്ന് തീർന്നാൽ പരിശുദ്ധിയുടെ വെല്ലുവിളി വീട്ടിൽ കഥാവിടെ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ വീട്ടിൽ ഓരോട്ടി അപ്പന്റെ മക്കളായി ഓരോട്ടി അപ്പത്തിന്റെ അക്കികളായി ഹല്ലേലൂയ്യ ഒരൊറ്റ കൂട്ടാരിയായിരിക്കുന്ന ഒരൊറ്റ ഒരുമിച്ചിരിക്കുന്നത് പട്ടിയാട്ട ഈ ഭൂമിയുടെ എവിടെയെങ്കിലായിരിക്കുമ്പോൾ നിങ്ങളെ കണ്ടെത്തും. ഈ വർഷങ്ങൾ അദ്ദേഹം നമ്മെ സഹായിക്കട്ടെ.